അറക്കൽ ബീവി. രചന ചാരുവർണ്ണ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി.
ഉസ്മാനെ, ഈ പറയുന്നത് നേരാണോ?
അതെ സാഹിബ്, ഞാനെന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ.
സാഹിബ് കൈകൾ രണ്ടും ബാക്കിൽ കെട്ടി ഉമ്മറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു.
ബീരാനെ, എടാ ബീരാനെ,
ദാ വരുന്നു സാഹിബേ.
സാഹിബിന്റെ വലങ്കയും കണക്കപ്പിള്ളയുമായ ബീരാൻ ഓടി വന്ന് അയാളുടെ അരികിലായി നിന്നു.
ആസാദിനെ അബൂനെ അമീദിനെ ഇങ്ങോട്ട് വിളിക്ക്, വേഗം.
എന്തിനാണ് സാഹിബ്, എല്ലാരും കിടന്നു കാണില്ലേ?
ബീരാനെ.
ആ വിളിയിൽ ബീരാൻ ഒന്നും മിണ്ടാതെ വേഗം അകത്തേക്ക് പോയി. സാഹിബ് ഉസ്മാനെയും കൂടെ വന്ന് രണ്ട് പണിക്കാരെയും നോക്കി അമർത്തി മൂളിക്കൊണ്ട് ചാരികസേരയിലേക്ക് ഇരുന്നു.
വിളിച്ചു എന്ന് പറഞ്ഞു.
മകനും മരുമക്കളും അയാളുടെ മുന്നിൽ വന്ന് കാര്യം അറിയാനായി നിന്നു.
ആദി, അവൻ കിടന്നോ?
കിടന്നു എന്ന് തോന്നുപ്പ, മുറി ലൈറ്റില്ല.
ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് സാഹിബ് പിന്നെ ഒന്നും മിണ്ടാതെ കണ്ണടച്ചിരുന്നു. അവരെല്ലാം ഉമ്മറത്ത് സോഫയിലേക്ക് ഇരുന്നു സാഹിബിന്റെ വാക്കുകൾ കേൾക്കാനായി.
ആസാദേ,
ഉപ്പ,
ആദിക്ക് ആരെങ്കിലും ആയിട്ട് അടുപ്പുള്ളതായി നിനക്കറിയോ?
നമ്മുടെ ആദിക്കോ?
ആസാദൊന്ന് സംശയിച്ചുകൊണ്ട് അബുവിനെ ഹമീദിനെ നോക്കി.
ഇല്ല ഉപ്പ.
സാഹിബ് ചാരികസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഉസ്മാന്റെ അടുത്തേക്ക് പോയി.
ഉസ്മാനെ.
സാഹിബേ.
അതങ്ങ് കാണിച്ചു കൊടുക്ക്, മരുമോന്റെ വിശേഷങ്ങൾ അറിയട്ടെ എല്ലാരും.
ഉസ്മാൻ നീട്ടിയ ഫോൺ ഹമീദ് കൈനീട്ടി വാങ്ങി. അതിലേക്ക് നോക്കിയ മൂന്നുപേരും ഒരുപോലെ ഞെട്ടി. ആദിയും പാറും കുളപ്പുരയിൽ ആലിംഗഭദ്രായി നിൽക്കുന്നു.
മതി, ഒന്നും പറയണ്ട. ഉസ്മാനെ, ഈ കണ്ടതങ്ങോട്ട് പറഞ്ഞുകൊടുക്ക്, അറിയട്ടെ അവരും.
ഉസ്മാൻ തലചൊറിഞ്ഞുകൊണ്ട് അയാളുടെ മുന്നിൽ നിന്നു.
ഉസ്മാനെ.
ആസാദിക്ക, ഞങ്ങൾ സാഹിബ് പറഞ്ഞനുസരിച്ച് ആദികുഞ്ഞിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അസ്വാഭാവികമായിട്ടൊന്നും കണ്ടില്ല, അതുകൊണ്ട് എല്ലാം നിർത്തി.
പിന്നെ മംഗലത്തെ കുഞ്ഞിന്റെ കല്യാണത്തിന് ദേഹണ്ഡത്തിന് ഞാനും പോയിരുന്നു. രാത്രിയിൽ എല്ലാം കഴിഞ്ഞ് മുഖം കഴുകാനായി കുളത്തിലേക്ക് പോവാൻ ഇറങ്ങുമ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോട്ടോ എടുത്ത് വേഗം തിരിച്ചു വന്നു. ആരോ വരുന്ന ഒച്ചയിട്ടു, പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. ഉസ്മാൻ പറഞ്ഞു കഴിഞ്ഞ് സാഹിബിനെ നോക്കി. അയാൾ ആസാദിനെ അടുത്തേക്ക് വിളിച്ചു.
ഇപ്പൊ ആരും അറിയണ്ട, വരട്ടെ നമുക്ക് നോക്കാം. ഉപ്പ,
ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് ചോദിക്കണം.
അബു, വേണ്ട, ആരും അറിയണ്ട. വലിയൊരു പ്രശ്നത്തിന് നമ്മളായിട്ട് സാഹചര്യം ഒരുക്കരുത്.
എന്നാലും ആ പെണ്ണ്, ആ ശേഖരേട്ടൻ ഇതെങ്ങനെ സഹിക്കും?
സാഹിബ് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി. പണിക്കാർ കുറച്ചുപേർ അവിടെവിടെ നിൽപ്പുണ്ട്.
കാസിമേ, ഉസ്മാനെ, നിങ്ങൾ ഓന്റെ പുറകെ തന്നെ വേണേനി. ആരോ കണ്ടിട്ടുണ്ടെന്നല്ലേ ഈ പറഞ്ഞേ? കുട്ടികൾ ആപത്തിൽ ചെന്ന് ചാടാതെ നോക്കണം. രണ്ട് വീട്ടുകാരും അറിഞ്ഞ് ഇതിനൊരു പരിഹാരം കാണണം, എത്രയും വേഗം.
അത് വേണോപ്പ, ഞാൻ നാളെ തന്നെ ഇക്കാരോട് വിളിച്ച് വിവരം പറയാം. ഇക്കവരട്ടെ, അതല്ലേ അതിൻ്റെ ഒരു ശരി.
ഓം വരട്ടെ, നല്ലാരും ചെല്ല്, ഞാനൊന്ന് കിടക്കട്ടെ, പാതിരാവായല്ലോ.
സാഹിബ് അകത്തേക്കായിക്കൊണ്ട് എല്ലാവരെയും നോക്കി. കലുഷിതമായ മനസ്സുമായി അയാൾ അറക്കൽ വീടിനുള്ളിലേക്ക് കടന്നു. ഒരായിരം തിരകൾ ഒരുമിച്ച് വന്ന് നെഞ്ചിലടിക്കുന്നതായി സാഹിബിന് തോന്നി. പതിയെ പാത്തുമ്മയുടെ അരികിലായി ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അയാൾ കിടന്നു.
പാറു, റെഡിയായില്ലേ? ഒന്ന് വേഗം വാ, ഇപ്പൊ തന്നെ വൈകി.
സന്തു ഷർട്ടിന്റെ സ്ലീവ് മുകളിലേക്ക് മടക്കിക്കൊണ്ട് പാറുവിനെ വിളിച്ചു. സാവിത്രിയമ്മ അവരെ ശബ്ദം കേട്ട് ഉമ്മറത്തേക്ക് വന്നു.
എന്താ സന്തു രാവിലെ തന്നെ?
അത് അച്ഛമ്മേ, അവള് കോളേജിൽ വിടാൻ വേണ്ടി വിളിച്ചാ.
ആ മോളെ, എന്നാ വേഗം വാ, സന്തുവിന്റെ കൂടെ തന്നെ ഇറങ്ങിക്കോ.
പാറു വേഗം തന്നെ പടികളിറങ്ങി താഴേക്ക് വന്നു. ഉറക്കം പിടിച്ച അവളുടെ കണ്ണുകളും വാടിയ മുഖവും കണ്ട് സാവിത്രിയമ്മളെ പിടിച്ചിരുത്തി.
എന്താ പാറു, നിനക്ക് സുഖമില്ലേ?
ഒന്നുമില്ല അച്ഛമ്മേ.
അവർക്ക് മുഖം കൊടുക്കാതെ അവൾ വേഗത്തിൽ പോയി കാറിൽ കയറി. സന്തു വന്ന് വണ്ടിയിൽ കയറി, കൂടെ ഹരിയും. ഗൗരി ഉമ്മറത്തേക്ക് വന്ന് കാറിലിരിക്കുന്ന പാറുവിനെ നോക്കി.
ഗൗരി, പാറുവിന് എന്താ ആകെ ഒരു ഉത്സാഹക്കുറവാണല്ലോ പെണ്ണിന്.
അറിയില്ല അമ്മേ, കല്യാണം നിശ്ചയിച്ച് അവൾക്ക് ഇഷ്ടായിട്ടില്ല, അതായിരിക്കും.
ഗൗരി എവിടെയും തൊടാതെ ഉത്തരം പറഞ്ഞ് അകത്തേക്ക് നടന്നു. കാറിലിരുന്നിട്ടും പാറുവിന് ആകെ വെപ്രാളമായിരുന്നു. സന്തു അറക്കലിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ തന്നെ പാറു കണ്ടു. ഓഫീസിലേക്ക് പോവാനായി ഒരുങ്ങിയിറങ്ങി വരുന്ന ആദിയെ. ഒരു നിമിഷം അവളുടെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി. ആദിയും അവളെ കണ്ടിരുന്നു. അവന്റെ കണ്ണിൽ അവളോടുള്ള സ്നേഹം കണ്ട് സന്തു മുഖം തിരിച്ചു. പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആമിയും നദിയും വന്ന് സന്തുവിന്റെ കൂടെ കയറി. കാറിന്റെ ഡോർ തുറന്ന് ആദി അവൾ തന്നെ നോക്കി നിന്നു. അറക്കൽ വീടിന്റെ ഉമ്മർത്തിന്ന് മൂന്ന് ജോഡി കണ്ണുകൾ അവരെ വീക്ഷിക്കുന്നുണ്ടെന്നറിയാതെ.
സന്തു കാറ് മുന്നോട്ടെടുത്തപ്പോൾ പാറു ഡോറിന്റെ സൈഡിൽ പിടിച്ച് കണ്ണുകൾ കൊണ്ട് ആദിയോട് യാത്ര പറഞ്ഞു. അവളുടെ നനഞ്ഞ കണ്ണുകൾ ഒരുപാട് പരിഭവങ്ങൾ തന്നോട് പറയുന്നതായി ആദിക്ക് തോന്നി. കോളേജിലെത്തിയപ്പോൾ ആമി അവളുടെ കയ്യിലേക്ക് കത്തിന്റെ മറുപടി വെച്ചു കൊടുത്തു. അപ്പോൾ തന്നെ പാറു ക്ലാസ്സിൽ കയറാതെ ലൈബ്രറിയിലേക്ക് പോയി. അവളുടെ കൂടെ അവരാരും പോയില്ലായിരുന്നു. ലൈബ്രറിയുടെ ഒഴിഞ്ഞ മൂലയിൽ പോയി പാറു ഇരുന്നു. ബാഗിൽ നിന്നും ആദിയുടെ കത്തെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
പാത്തുവിന് ഒന്നും എഴുതാനും പറയാനും ഇല്ല മോളെ, ഭയക്കരുത് ഒന്നിനെയും. ഞാനീ ലോകത്ത് ജീവനോടെ ഉണ്ടെങ്കിൽ നീയും എൻ്റെ കൂടെ മരണം വരെ കൂടെ കാണും. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാൽ തന്നെയും നിന്നെ ഞാൻ കൈവിടില്ല പാത്തുമ്മ. കാത്തിരിക്കുന്നു, വൈകാതെ ഞാൻ വരും എന്ന് നീക്കുമായി നിന്നെ സ്വന്തമാക്കാൻ ആദി.
പാറു നിർവൃതിയോടെ ആ അക്ഷരങ്ങൾ നെഞ്ചോട് ചേർത്തിരുന്നു. ഒരിക്കലും പിരിയാനാവില്ലെന്ന സത്യം അവളിലേക്ക് ഒരു മഹാമാരി പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ആദിയും പാറും തമ്മിൽ അധികമൊന്നും കണ്ടതില്ല, സംസാരിച്ചതുമില്ല. ഉസ്മാനും കൂട്ടരും ആദിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു, അവനൊന്നും അറിഞ്ഞുമില്ല. അന്നാണ് സന്തു ബാംഗ്ലൂർക്ക് പോകുന്നത്. രാവിലെ തന്നെ അവൻ ശാന്തുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ വന്ന് അവരെ കൊണ്ടുപോയിക്കോളാം എന്ന് സന്തുവിനെ അറിയിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തു ഇറങ്ങി. വൈകാതെ തന്നെ ഹരിയും പാറും റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു. അവൾക്ക് മുഖത്ത് ചന്ദ്രനുദിച്ച പ്രകാശം ഉണ്ടായിരുന്നു. ആദിയെ കാണാനാവുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ശാന്തു വന്ന് രണ്ടുപേരെയും കൂട്ടി അറക്കിൽ വീണ്ടും മുമ്പിൽ വണ്ടി നിർത്തി. ആമിയും നദിയും അവരുടെ കൂടെ തന്നെ വന്നു. ആദി ഇറങ്ങി വരുന്ന കണ്ട് ശാന്തു കണ്ണുകൾ കൊണ്ട് എന്തോ പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. പുറകെ തന്നെ ആദ്യം കാറെടുത്തു പോയി. സാഹിബ് എല്ലാം കണ്ടുകൊണ്ട് ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു. ഉസ്മാനെ വിളിച്ച് അയാൾ കാര്യങ്ങൾ പറഞ്ഞു. അവരെ പിന്തുടരാനും അയാളോട് സാഹിബ് നിർദ്ദേശിച്ചു. കുറെ ദൂരം ചെന്നപ്പോൾ ശാന്തു വണ്ടി നിർത്തി പാറുവിനെ നോക്കി.
മോളെ ചെല്, വേഗം വന്നേക്കണം.
പാറു സന്തോഷത്തോടെ ആമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആദിയുടെ കാർ അപ്പോഴേക്ക് അവിടെ വന്നിരുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി അവൾ വേഗം തന്നെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അന്നേ ദിവസം അവരെല്ലാം തന്നെ ക്ലാസ് കട്ട് ചെയ്തു. ശാന്തുവിന്റെ കൂടെ ബാക്കിയെല്ലാവരും ബീച്ചിലേക്ക് പോയി. ഉച്ചകഴിഞ്ഞ് തിരിച്ചേലാമെന്ന ഉറപ്പിന്മേൽ ആദി ഒന്നും മിണ്ടാതെ ഇരിക്കുവാണ്. അവന്റെ ഉള്ളിൽ കടൽ ഇളകി മറിയുന്ന പാറു അറിഞ്ഞു.
അവൾ പതിയെ അവളുടെ വലത് കൈ അവന്റെ ഇടത് കൈയോട് ചേർത്ത് വെച്ചു. ഇക്ക
നനുത്ത സ്വരത്തിൽ അവൾ ആദി വിളിച്ചു. അവൻ തലചരിച്ച് അവളെ നോക്കി വണ്ടി ഒരു സൈഡിലായി ഒതുക്കി.
മോളെ പാത്തു.
അവളെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. വിങ്ങലോടെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാറിയിരുന്നു. മൗനമായിരുന്നു രണ്ടുപേർക്കും. പരസ്പരം ഒന്നും പറയാനില്ലായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആദി അവൾ വേർപ്പെടുത്തി. കണ്ണുകളിലേക്ക് നോക്കി. ഒരായിരം പരിഭവങ്ങൾ അതിൽ നിറഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. മിഴികളിൽ ചുണ്ടുകൾ ചേർത്ത് ആദി പാറുവിന് നോക്കി. പതിയെ മേൽച്ചുണ്ടിലെ മറികിൽ തലോടി.
ഇക്ക ഞാൻ ഇനി എന്ത് ചെയ്യും ഏട്ടൻ?
പേടിക്കാതെ പാത്തു, ഞാനില്ലേ.
അവൻ ആരോടൊന്നും പറയില്ല. അവൾക്ക് എന്നിട്ടും സമാധാനമായില്ലായിരുന്നു. വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനമായതെല്ലാം അവളെ ഭയപ്പെടുത്തി. ആദിയിൽ നിന്നൊരു തിരിച്ചുപോക്കില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആദിയുടെ നെഞ്ചിലെ കൈകൾ ചേർത്ത് വെച്ച് പാറു ഇരുന്നു.
ഇക്ക ഈ നെഞ്ചിലെ മിടിപ്പ് എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം. വേറെ ആർക്ക് വേണമെങ്കിലും മിടിക്കണമെന്നുണ്ടെങ്കിൽ കൊന്നേക്കണമെന്നെ.
വേദനയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പാറു. ആദി അവളെ ചേർത്ത് പിടിച്ച് മിഴികൾ തുടച്ചു. പിന്നെ അവന്റെ കഴുത്തിൽ നിന്നൊരു മാല പുറത്തേക്ക് എടുത്തു.
മോളെ ഇത് കണ്ടോ, നിനക്കായി എന്റെ മഹറാണിത്. ഇപ്പൊ വേണമെങ്കിൽ ഈ നിമിഷം നിന്നെ അണിച്ച് എനിക്ക് നിന്നെ എന്റെ ബീവിയാക്കാം. എന്നാ നിന്റെ ആഗ്രഹം പോലെ ദേവിയുടെ മുന്നിൽ വെച്ച് ഒരിക്കൽ നിന്നെ ഞാൻ ഇത് അണിയിക്കും. നിന്റെ സിന്ദൂര രേഖ ചൊമ്പിച്ചുകൊണ്ട് നിന്റെ കൈ പിടിച്ച് ഞാൻ അറക്കൽ വീടിന്റെ പടി കയറും. ഇത് ആദമമാൻ എന്റെ പെണ്ണിന് തരുന്ന വാക്കാണ്.
പാറു അവന്റെ മാല കയ്യിൽ പിടിച്ചു നോക്കി. നീളമുള്ള സ്വർണ ചെയിനിൽ അറ്റത്ത് ആലിലയുടെ ആകൃതി ലോക്കറ്റ്, അതിൽ ഓം എന്ന് എഴുതിന് താഴെയായി ഒരു കല്ലുവച്ച ചന്ദ്രക്കളി ചിഹ്നവും. പാറു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് അവൻ മന്ത്രിച്ചു.
ഇഷ്ടായോ എന്റെ പാത്തുവിന്? നിന്റെ ആഗ്രഹം പോലെ തന്നെ വയറിൽ മുട്ടി മഹർ ചിരിക്കണമെന്നല്ലേ പെണ്ണ് നിന്റെ ആഗ്രഹം?
ചിരിച്ചുകൊണ്ട് പാറു അവന്റെ കവിളിൽ കടിച്ചു. ഇക്കടുത്തില്ലെങ്കിലും എനിക്കറിയണം ആ മണവും സ്പർശവും എല്ലാം. രണ്ടുപേരും പരസ്പരം നോക്കി കുറെ സമയം ഇരുന്നു. ശാന്തു വന്ന് വിളിച്ചപ്പോൾ രണ്ടുപേരും അകന്നു മാറി. പാറുവിനെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൾ വാത്സല്യത്തോടെ നോക്കി. ആദ്യം അവളെയും കൊണ്ട് ശാന്തുവിന്റെ അരികിലേക്ക് ചെന്നു. പിന്നെ പഴയതുപോലെ ആരുമൊന്നും അറിയാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഹരിക്കാകെ ഭയമായിരുന്നു. സന്തുവിന്റെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി കേട്ടു. അവളും കൂടി കൂട്ടുനിന്നു എന്നറിഞ്ഞാൽ സന്തു തന്നെ തള്ളിപ്പറയുമോ എന്ന ഭയം അവളെ മൂടി. എന്നാൽ ആരോടൊന്നും പറയാതെ അവളതിനെ മനസ്സിൽ തന്നെ മൂടി വെച്ചു. പിറ്റേന്ന് കോളേജിൽ ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ പാറുവിന് ആദ്യം കാണാനായില്ല. ഹരി എന്തൊക്കെയോ മനോവിഷമം കാരണം അങ്ങോട്ട് വന്നുമില്ല. റൂമിൽ തന്നെ ഇരിക്കയായിരുന്നു പാറു. ആദിയുടെ പുഞ്ചിരി അവളിൽ നിറഞ്ഞു നിന്നു. ഡോറിൽ ആരോ മുട്ടുന്ന കേട്ടാണ് പാറു ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. ഒന്ന് സംശയിച്ച് അവൾ വേഗം പോയി ഡോറ് തുറന്നു. മുന്നിൽ അമ്മയെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഗൗരി അവൾ ഉറ്റുനോക്കിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്നു.
മോളെ.
എന്താ അമ്മേ? ഈടായിട്ട് എന്റെ മോൾക്ക് എന്താ പറ്റിയത്? ആകെ വിഷമിച്ചാണുള്ള നടപ്പും ഇരിപ്പുമെല്ലാം. ഒന്നുമില്ല അമ്മേ, അമ്മക്ക് വെറുതെ തോന്നാം. പാറു എവിടെയും നോക്കാതെ മറുപടി പറഞ്ഞു. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് മാറ്റിവെച്ചേക്ക് പാറു. അടുത്ത മാസം നിന്റെ നിശ്ചയമാണ്. പിന്നെ എനിക്കൊന്നും അറിയില്ലെന്ന് കരുതണ്ട, നിന്റെ അമ്മയാണ് ഞാൻ. പാറു ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ അടുത്ത് വന്നിരുന്നു.
അമ്മേ, അമ്മ എന്തറിഞ്ഞു എന്നാ പറ. ഞാൻ എന്ത് ചെയ്തിട്ട് അമ്മേ? ഭക്ഷണം വിഷമാലല്ലേ കഴിക്കാനാവും. പിന്നെ നിശ്ചയം അതായിട്ടില്ലല്ലോ.
ഗൗരി അവളെ തന്നെ നോക്കി ഇരിക്കുമായിരുന്നു. അവളുടെ സംസാരമെല്ലാം മാറിപ്പോയെന്ന് അവൾക്ക് തോന്നി. പാറു ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ മടിയിലേക്ക് കിടന്നു.
അമ്മേ, എന്റെ തലയിലൊന്ന് തടവി തരൂ പ്ലീസ്.
കൊഞ്ചിക്കൊണ്ട് അവൾ അമ്മയുടെ താടിയിൽ പിടിച്ചു. അവളുടെ ചിരിയിൽ ഗൗരി എല്ലാം മറന്നു. അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ശാന്തുവിന് ഓഫീസിൽ തിരക്കായിരുന്നു. സന്തു ഇല്ലാത്തതുകൊണ്ട് അവനായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിരുന്നത്. ആദ്യം അന്ന് ഓഫീസിൽ പോയില്ലായിരുന്നു. വൈകുന്നേരമായപ്പോൾ ആദി ഓഫീസിലേക്ക് കയറി വന്നു. അവനാകെ ടെൻഷനിലായിരുന്നു. എത്തിയപാടെ ക്യാബിനിൽ കയറി തലയിൽ കയ്യും കൊടുത്ത് ചെയറിലേക്കിരുന്നു. ശാന്തു അത് കണ്ടാണ് അങ്ങോട്ട് വന്നത്. കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ മനസ്സിലായി.
ആദി. ആ ശാന്തു, എന്താടാ ആകെ ഡള്ളായിരിക്കുന്നല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടാ, ഉപ്പ വരുന്നുണ്ട് നാളെ. എന്നെ ദുബായിലുള്ള ബിസിനസ് ഏൽപ്പിച്ച് ഉപ്പ നാട്ടിൽ നിൽക്കാനാണെന്നാ ഉമ്മ പറഞ്ഞ്.
പെട്ടെന്നാന്നടാ അങ്ങനെ?
അറിയില്ല, എന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ ഉപ്പ ഇങ്ങനെ തീരുമാനമെടുക്കില്ല.
ശാന്തു അവിടെ സോഫയിലേക്ക് ചാഞ്ഞിരുന്നു. ആദ്യം എഴുന്നേറ്റ് ജനലിന്റെ സൈഡിലായി പോയി നിന്നു.
ശാന്തു,
എന്താടാ?
എനിക്ക് വല്ലാത്ത ഭയാടാ. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സ് പറയുന്നു. ഉമ്മാക്ക് എന്തൊക്കെയോ സംശയമുണ്ട്, എന്നോടൊന്നും ചോദിച്ചില്ല. പക്ഷെ ചില സമയത്ത് നോട്ടം കാണുമ്പോൾ അങ്ങനെ തോന്നുക.
ഉപ്പുപ്പ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഹാഷി പറഞ്ഞറിഞ്ഞതാ.
എന്റെ പാത്തു, എനിക്കറിയില്ല ശാന്തു, ഞങ്ങൾ എന്ത് ചെയ്യുന്ന.
ശാന്തു എഴുന്നേറ്റ് അവന്റെ അരികിലായി ചെന്നു. സമാധാനിപ്പിക്കാൻ എന്നോണം ചുമലിൽ കൈവച്ചു.
സമാധാനിക്ക്, നമുക്ക് വഴി കാണണം. ഒന്നുമില്ലെങ്കിലും ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ. ആർക്കും പിരിക്കാനാവില്ലടാ നിങ്ങളെ. ജീവൻ കളഞ്ഞാലും ഞാനുണ്ട് കൂടെ.
ശാന്തു, എനിക്ക് അവളെ ഒന്ന് കാണണം ഇന്ന് തന്നെ.
ആദി, അത് ഇനി എങ്ങനെ? ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി.
അതൊന്നും എനിക്കറിയില്ല. അവളെ കണ്ടില്ലെങ്കിൽ ഞാൻ എടാ, നീ എന്നെ ഒന്ന് സഹായിക്കടാ.
ആദി നിറകണ്ണുകളോട് ശാന്തുവിനെ നോക്കി. അവൻ ആദിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു, പിന്നെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു.
സായിബേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താ നിങ്ങളെ തീരുമാനം? നാലാളറിയാതെ ഒതുക്കി തീർക്കണ്ടേ?
വേണം സുലൈമാനെ, ഓൻ അറിയണ്ട. ആദ്യം അറിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനാവില്ല. സ്നേഹിച്ചവരെ നോവിച്ചാ അവൻ പൊറുക്കൂല.
അല്ല, ഇതിപ്പോ എന്ത് ചെയ്യാനാണെന്ന് സായിബ് പറഞ്ഞില്ല?
നാളെ ഓൻ്റെ ഉപ്പ വരുന്നുണ്ട്, വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തേ,
നിക്കാതെ നടത്താൻ നോക്കാം വേഗത്തിൽ തന്നെ. സായിബ് പറഞ്ഞാ ഞമ്മളെ മോള് റെഡിയാണ്. സൂറ അറിയില്ലേ, ഓള് എഞ്ചിനീയറാ.
സുലൈമാൻ കിട്ടിയതക്കത്തിന് ആ കാര്യം പറഞ്ഞു. സാഹിബ് ആലോചനയോടെ കസേരയിലേക്ക് ചാരിയിരുന്നു.
ആ, ആലോചിക്കാം സുലൈമാനെ, ആദ്യം ഇതൊന്ന് കഴിയട്ടെ. ആ ഉസ്മാനെ,
ആദ്യം എവിടെ പോയതാ? നോക്കിയിരുന്നോ?
ഉവ്വ്, ഓഫീസിലാണ്. കോയും അമ്മതും പുറകിലുണ്ട്, അവര് നോക്കിക്കോളും.
പിന്നെ കുറച്ച് കഴിഞ്ഞ് മംഗലത്തി വരെ ഒന്ന് പോകണം. ശേഖരനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണം. അതല്ലേ നല്ലത്, അല്ലേ സുലൈമാനെ?
അതെ, ഓളെ വേഗം നിക്കായിപ്പിച്ച് വിടാൻ പറയും. കുടുംബത്തിലുള്ള ചെക്കന്മാരെ വൈതേറ്റിക്കാനായിട്ട്. സായിബ് ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ഉസ്മാനെ നോക്കി, പിന്നെ എണീറ്റ് അകത്തേക്ക് നടന്നു.
അല്ല ഉസ്മാനെ, ഈ ചെക്കത് കുറേ തുടങ്ങിയിട്ട്.
ആ, എനിക്കറിയില്ലേക്ക, വേണേ പോയി അന്വേഷിച്ചു നോക്കി.
അയാളുടെ ചോദ്യം കേട്ട് ഉസ്മാൻ വേഗം തന്നെ വടക്ക് ഭാഗത്തേക്ക് നടന്നു. സുലൈമാൻ കയ്യിൽ നിന്ന് തോർത്ത് കുടഞ്ഞ് തോളിലേക്കിട്ട് ഗേറ്റിന് പുറത്തേക്ക് നടന്നുപോയി.
ആദി, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പാറുവിനെ വിളിച്ചുകൊണ്ട് വരാം. ദേ 10 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട, കേട്ടല്ലോ.
ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നീ പോയിട്ട് വാ.
ആദി ശാന്തുവിനോട് പറഞ്ഞുകൊണ്ട് കുളപ്പുരയിലേക്ക് ഇറങ്ങി. ശാന്തു ഒന്ന് സംശയിച്ച ശേഷം അകത്തേക്ക് നടന്നു. ഉമ്മർത്തെത്തുമ്പോൾ തന്നെ കണ്ടു സേതുവും ഹേമയും കൂടി അച്ചാച്ചനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയും ഗൗരിയും അച്ഛമ്മയും കൂടി ഉണ്ട്.
അച്ഛ എപ്പോ വന്നു?
ശാന്തു, നീ എന്തവിടെ?
സേതു അവനെ കണ്ട് ഹേമയെ നോക്കി.
അത് ഞാൻ പാറുവിനെ കാണാനേ വന്നാ.
അമ്മായി, പാറു എവിടെ? അകത്തേക്കായിക്കൊണ്ട് ഗൗരിയെ നോക്കി.
അവള് മുകളിലുണ്ട്, നീ ചെല്ല്.
അവൻ വേഗം തന്നെ മുകളിലേക്ക് നടന്നു. റൂമിൽ ബുക്ക് തുറന്ന് വെച്ചുകൊണ്ട് ആലോചിച്ചിരിക്കായിരുന്നു പാറു.
പാറു?
ശാന്തു അവള് വിളിച്ചുകൊണ്ട് അകത്തേക്കേറി. അവൾ വേഗം ഞെട്ടിണീറ്റ് അവനെ നോക്കി. അത് കണ്ട് ചിരിച്ചുകൊണ്ട് അവൻ പാറുവിനെ തോളിൽ പിടിച്ചു.
ഇങ്ങനെ ഞെട്ടാതെ നിന്റെ ഇക്ക കാത്തിരി പണ്ട് കുഴപ്പറിയില്ല, വാ.
ശാന്തു ഏട്ടാ, വിടുന്ന കണ്ണുകൾ മിഴിച്ചുകൊണ്ട് പാറു ചിരിച്ചു.
വാ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അവന് പോണം.
രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി ചെന്നു. ഉമ്മറത്തെത്തിയപ്പോൾ തന്നെ ചോദ്യരൂപത്തിൽ എല്ലാവരും അവരെ നോക്കി.
അച്ഛമ്മേ, ഞങ്ങൾ ചെമ്പച്ചോട്ടിലുണ്ടാവും, ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
ചിരിച്ചുകൊണ്ട് ശാന്തു എല്ലാവരോടായി പറഞ്ഞു. പാറു ഒളികണ്ണാലെ ഗൗരിയെ നോക്കി. അവിടെ മാത്രം കുറച്ച് വേവലാതെ അവൾ കണ്ടു.
ആയിക്കോട്ടെ മോനെ, വേഗം വരണം, രാത്രി ആയില്ലേ, ഇഴജന്തുക്കൾ കാണും. സൂക്ഷിച്ചു പോ പാറൂട്ടി.
ഹേമ അവൾ നോക്കി പുഞ്ചിരിച്ചു. തിരിച്ച് ഹേമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ശാന്തുവിന്റെ പുറകെ പോയി.
പാറു ആകെ മാറിപ്പോയി, പഴയ കളിചിരിയൊക്കെ മാഞ്ഞു പോയ പോലെ.
ഹേമ ഗൗരിയെ നോക്കിക്കൊണ്ട് നെടുവീർപ്പെട്ടു. വിളറിയ ഒരു ചിരിയിരിച്ചുകൊണ്ട് ഗൗരി വേഗം അകത്തേക്ക് നടന്നു. കുളപ്പുരയിൽ ആദ്യ വെള്ളത്തിലേക്ക് കാലുനീട്ടിരിക്കുകയാണ്. അവന്റെ മനസ്സിൽ ചെറുപ്പകാലത്തെ ഓർമ്മകൾ നിറഞ്ഞിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ ആദി ഒന്ന് തലകുടഞ്ഞു.
ആദി!
പുറകിൽ ശാന്തുവിന്റെ വിളികേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ശാന്തുവിന്റെ പുറകിൽ നിന്നും പാറു പടികളിറങ്ങി അവന്റെ അടുത്തേക്ക് വന്നു. കൈകൾ അവൾക്ക് നേരെ നീട്ടി. അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പാറു ആദിയുടെ അടുത്തായിരുന്നു.
ആദി, 10 മിനിറ്റ് ഓക്കെ, അപ്പുറത്ത് എല്ലാവരും ഉണ്ട്, ഞാൻ ചെമ്പച്ചോളി കാണും, വേഗം വന്നേക്കണം.
ഓക്കെടാ.
ചിരിച്ചുകൊണ്ട് ആദി അവനെ നോക്കി. ശാന്തു തിരിഞ്ഞ് പടികൾ കയറി മുകളിലേക്ക് നടന്നു. ഇടയ്ക്ക് അവൻ തിരിഞ്ഞു നോക്കി.
ദാ, സൂക്ഷിക്കണം.
ശാന്തു മുകളിലേക്ക് കയറിപ്പോയി. ആദി പാറുവിന്റെ കൈകളിൽ അമർത്തി മുത്തി.
പാത്തു,
ഇക്ക എനിക്ക് പേടിയാവുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ.
നിനക്ക് ഞാനില്ലേ മോളെ?
ആദി അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. പാറു അവന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തിയിരുന്നു. ആദി അവന്റെ അരികിൽ നിന്നും ഒരു കവറെടുത്ത് പാറുവിന് നേരെ നീട്ടി. സംശയത്തോടെ അവളത് വാങ്ങി.
എന്താണിക്ക?
നീ തുറന്നോക്ക് വേണ്ട.
പുഞ്ചിരിയോട് അവൾ കവളി തട്ടിക്കൊണ്ട് ആദി അവളെ നോക്കി. പാറു മെല്ലെ ആ കവർ തുറന്നു. ചുവന്ന ഒരു കാഞ്ചീപുരം പട്ടുസാരി, പിന്നെ ചുവന്ന കുറെ കുപ്പിവളകൾ. അവളുടെ കണ്ണുകൾ വിടർന്നു.
ഇക്ക, ഇത്
എന്റെ പെണ്ണിനൊടുക്കാൻ പുടവ, പിന്നെ ഈ കൈകളിൽ നിറയെ ധരിക്കാനായി കുപ്പിവളകളും. അതിന്റെ താളം കേട്ട് ഈ നെഞ്ചിലെനിക്ക് കിടന്നുറങ്ങണം.
അവളുടെ നെഞ്ചിലെ കൈകൾ ചേർത്തുകൊണ്ട് ആദി പാറുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. നാണം കൊണ്ട് പാറു വേഗം അവന്റെ മാറിടത്തിലേക്ക് ചാഞ്ഞു. ശേഖരനും ബാക്കിയുള്ളവരെല്ലാം ഉമ്മർത്തിനും സംസാരിക്കുമ്പോഴാണ് സാഹിബും സുലൈമാനും ഉസ്മാനും കൂടി അവിടേക്ക് കയറി വന്നത്.
വാ വാ, ആരിത്? സാഹിബോ? എന്താണ് ഈ രാത്രിയിൽ വിശേഷം വല്ലോ?
ശേഖരൻ പുറത്തേക്കിറങ്ങി സാഹിബിനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ചോദിച്ചു. ഉമ്മറത്തേ കയറി കസേരയിൽ ഇരുന്നുകൊണ്ട് സാഹിബ് എല്ലാവരെയും നോക്കി നമസ്കാരം പറഞ്ഞു. ഹേമ എഴുന്നേറ്റ് അകത്തേക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായി നടന്നു.
ശേഖര, ഞാൻ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല.
എങ്ങനെ പോകുന്നു തടിമില്ലിലെ ബിസിനസ്സൊക്കെ?
ആ ഹരി, കുഴപ്പമില്ല മോനെ. അല്ല, സന്തുല്ല എവിടെ കണ്ടില്ല?
അവൻ ബാംഗ്ലൂർ വരെ പോയേക്കോ സാഹിബ്,
ഇന്ന് വരും, എത്താറായി എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ആണോ, അവരുടെ ബിസിനസ്സൊക്കെ ഉഷാറായി പോകുന്നുണ്ട് അല്ലേ?
സാഹിബ് സേതുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ ഉവ്വെന്ന മട്ടിൽ തലകുലുക്കി.
അല്ല ഹരി, നാളെ വരുന്നല്ലേ സന്തു പറഞ്ഞ്, പിന്നെ പെട്ടെന്ന് എന്താ ഒരു മാറ്റം?
ആ അളിയ, മീറ്റിംഗ് ഉച്ചക്ക് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ്, ഇപ്പൊ എത്തും. വണ്ടി അയച്ചിട്ടുണ്ടേ എയർപോർട്ടിലേക്ക്.
അവർ പിന്നെയും ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. സാഹിബ് സേതുള്ളതുകൊണ്ട് കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ശേഖരനെ തനിച്ച് കാണുമ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് കാറ് വന്നിരുന്ന് കണ്ട് ഹരി പുറത്തേക്ക് ഇറങ്ങി. സന്തു ബാക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അച്ഛനെ ആലിംഗനം ചെയ്തു.
യാത്ര എങ്ങനെയുണ്ടായിരുന്നു മോനെ?
ഫൈൻ അച്ഛ. ആ എല്ലാവരും ഉണ്ടല്ലോ. ഉപ്പുപ്പാ, സുഖല്ലേ?
സന്തു മോനെ, സുഖാണല്ലോ, ആണക്കോ.
സന്തുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സാഹിബ് ഹരിയെ നോക്കി. അവൻ അകത്തേക്ക് കയറി ബാഗ് അമ്മയുടെ കയ്യിൽ കൊടുത്തു.
സേതുങ്ങളെ, ശാന്തു വന്നില്ലേ?
വന്നിട്ടുണ്ട്, അവൻ പാറുമളയും കൊണ്ട് കുളപ്പുരക്കടുത്തേക്ക് പോയിട്ടുണ്ട്.
സന്തുവിന്റെ കണ്ണുകൾ അത് കേട്ടപ്പോൾ കുറുകി. അവൻ ഗൗരിയെ നോക്കി. അവർ തലതാഴ്ത്തി നിൽക്കുവാണ്. ഒന്ന് അമർത്തി മൂടിയ ശേഷം സന്തു മുറ്റത്തേക്ക് ഇറങ്ങി. പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അവൻ ശാന്തുവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ചെമ്പുവച്ചോട്ടിൽ ഇരുന്നുകൊണ്ട് പൂക്കൾ കൈകൊണ്ട് ഞെരടിയിരിക്കുന്ന ശാന്തു മൊബൈൽ വൈബ്രേഷൻ കേട്ട് എഴുന്നേറ്റ് സ്ക്രീനിലേക്ക് നോക്കി. സന്തു കോളിംഗ്. പരിഭ്രമത്തോടെ അവൻ വേഗം ഫോൺ കയ്യിലെടുത്തു. എടുക്കണോ വേണ്ടോ എന്ന് അവൻ അറിയില്ലായിരുന്നു. രണ്ടു കൽപ്പിച്ചുകൊണ്ട് ശാന്തു ആൻസർ ബട്ടൺ ഞെക്കി. കോൾ അറ്റൻഡ് ചെയ്തു.
ഹലോ സന്തു.
ആ ദാ, നീ എവിടെയാണ്? വീട്ടിലെത്തിയോ?
ആ അത് സന്തു. ആ എത്തിയടാ, ഇപ്പോൾ വന്നതേ ഉള്ളൂ.
അല്ല, നീ നാളെയല്ലേ വരുന്നത്? എപ്പോഴാണ് ഫ്ലൈറ്റ്? അവൻ്റെ മറുപടിക്കായി കാത്തിരുന്ന ശാന്തു കോൾ കട്ടായത് കണ്ട് സ്ക്രീനിലേക്ക് സമാധാനത്തോടെ നോക്കി.
ഹോ, ആശ്വാസം.
അവൻ വീണ്ടും വീടിനോട് ചേർന്ന് വരാന്തയിലേക്ക് കയറിയിരുന്നു. അതേസമയം മുറുകിയ മുഖവുമായി സന്തു എല്ലാവരെയും നോക്കി. പിന്നെ തിരിഞ്ഞ് കുളപ്പുര ലക്ഷ്യമാക്കി നടന്നു. ആർക്കൊന്നും മനസ്സിലായില്ല, എങ്കിലും എന്തോ പന്തികേടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഗൗരി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി ഭഗവാനെ വിളിച്ചു. സന്തു പോയ വഴിയെ തന്നെ ശേഖരനും സായിബും സേതുവും ഹരിയും ഉസ്മാനും സുലൈമാനും നടന്നു.
എന്താ ഗൗരി?
ഹേമ ആശങ്കയോടെ ഗൗരിയെ തട്ടി വിളിച്ചു. അവർക്കൊന്നും പറയാനായില്ല.
എന്റെ മോള്!
തളർച്ചയോടെ ഗൗരി നിലത്തേക്ക് മുട്ടുത്തിയിരുന്നു. ഹേമയും സാവിത്രിയമ്മയും കാര്യമറിയാതെ ആശങ്കയോടെ സന്തു പോയ ഭാഗത്തേക്ക് നോക്കി.
ശാന്തു!
ആ ഒരു വിളിയാണ് തിണ്ണലിക്കുന്ന ശാന്തുവിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഞെട്ടിയവൻ എണീറ്റ് നോക്കി.
സന്തു, പാറു ഇവിടെ ശാന്തു.
തീക്ഷ്ണമായ കണ്ണുകളോടെ സന്തു അവനെ നോക്കി. എന്തു പറയണമെന്നറിയാതെ ശാന്തു നിന്ന് വിറച്ചു. സന്തുവിന്റെ പുറകിൽ വന്നവരെ കണ്ട് അവന്റെ ഉള്ള ജീവൻ കൂടി ഇല്ലാതെയായി. സാഹിബിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. പൊടിഞ്ഞു വന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് അയാൾ വീണു പോവാതിരിക്കാൻ ഉസ്മാന്റെ കയ്യിൽ മുറുകെ പിടിച്ചു.
എടാ, നിന്നോടാ ചോദിച്ച്, പാറു ഇവിടെ!
സന്തു ശാന്തുവിനെ കോൾ കയറി പിടിച്ച് ദേഷ്യത്തോടെ അലറി. സേതുവും ഹരിയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി നിന്നു. സുലൈമാൻ മൊബൈൽ എടുത്ത് കുറച്ച് ദൂരേക്ക് മാറി നിന്ന് ഫോൺ ചെയ്യുവാണ്. അയാൾ കുറച്ച് ആൾക്കാരെയും കൂട്ടി ബീരാനോട് മംഗലത്തേക്ക് വരാൻ പറഞ്ഞു.
സന്തു, അവന് വിട്, വിടാൻ! എന്താണ് ഈ കാണിക്കുന്നത്? പാറു അകത്തേക്ക് പോയി കാണും.
സേതു അവനെ പിടിച്ചു മാറ്റാനായി മുന്നോട്ട് വന്നു. സേതുവിന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് സന്തു കളപ്പുരക്ക് അകത്തേക്ക് കയറി. അവിടെ കണ്ട കാഴ്ച അവന്റെ സമനില തന്നെ തെറ്റിച്ചു. ആദിയുടെ മണിൽ തലയാഴ്ച കിടക്കിയാണ് പാറു. അവളുടെ മുടി മുന്നിലേക്കിട്ട് നഗ്നമായ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആദിയും. സന്തുവിന്റെ പുറകെ ചെന്ന എല്ലാവരും ആ കാഴ്ച കണ്ടൊന്ന് ഞെട്ടി. സാഹിബ് ഒന്നും പറയാനാവാതെ ശേഖരന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അയാൾക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു. ശാന്തു ആരെയും ഫേസ് ചെയ്യാനാവാതെ തലതാഴ്ത്തി. സന്തു കോപത്തോടെ ഓരോ പടികളും ഇറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.